ചാലും
അത്ഭുതങ്ങൾ എന്ന് പരസ്യം ചെയ്ത് കേൾക്കുന്നവയിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ദൈവത്തിൽ നിന്നും ആയിരിക്കണമെന്നില്ല കേട്ടോ. മനുഷ്യരെ തന്റെ വലയിൽ അകപ്പെടുത്തി നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ സാത്താനും ഈ പറഞ്ഞ അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. നാം ഏതിന്റെ പിൻപയാകുന്നു കൂടിയിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ വളരെ പ്രത്യേകതകൾ ഉള്ളതായിരുന്നു. കാരണം അവയുടെ ശക്തിയിൽ മാത്രമായിരുന്നില്ല, പിന്നെയോ അവയുടെ ഉദ്ദേശത്തിലും. മനുഷ്യരെ സഹായിക്കുവാനും സൗഖ്യമാക്കുവാനും ദൈവത്തിങ്കിലേക്ക് ചൂണ്ടിക്കാണിക്കുവാനും അവ കാരണമായിത്തീർന്നു. എന്നാൽ ദൈവത്തിങ്കിൽ നിന്നല്ലാത്ത അത്ഭുതങ്ങൾ ദൈവത്തിന്റെ പേരിൽ സ്വയം പേരും പെരുമയും ഉണ്ടാക്കുകയാണ് ഉദ്ദേശം. ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒരുവനെ കുറിച്ച് നാം കാണുന്നു. 2 തെസലോനിക്കർ 2:5 വരെ നാം പഠിച്ചു കഴിഞ്ഞിരുന്നുവല്ലോ. അവിടെ കണ്ട പ്രധാന വിഷയം കർത്താവിന്റെ നാൾ എന്നുള്ളതായിരുന്നു. ക്രിസ്തു വന്ന് തന്റെ സഭയെ ചേർത്തതിന് ശേഷം കർത്താവിന്റെ നാൾ ആരംഭിക്കും എന്നും അതിലെ പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് മഹാപീഡനകാലം എന്നും നാം കാണുകയുണ്ടായി. തുടർന്നുള്ള ഭാഗത്ത് അധർമ്മമൂർത്തിയെ നാം കാണുന്നു. അവനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 2:6 മുതൽ നമുക്ക് ചിന്തിക്കാം. 6 ഞാൻ വായിക്കട്ടെ. അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. ലോകത്തിൽ ദുഷ്ടതയെ തടുത്തു നിർത്തുവാൻ കഴിയുന്നത് എന്തിനാണ്? അത് ചെയ്യുവാൻ കഴിയുന്നതായി എനിക്കറിയാവുന്ന ഒരേ ഒരാൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഭരണകർത്താക്കൾക്ക് അത് സാധ്യമല്ല, അതവർ ചെയ്യുന്നുമില്ല. റോമൻ സാമ്രാജ്യത്തിന് അത് സാധ്യമല്ല, അവർ തന്നെ ഒരു ദുഷ്ടശക്തി ആയിരുന്നുവല്ലോ. ഇനിയും 7 നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അധർമ്മത്തിന്റെ മർമ്മം പൗലോസിന്റെ സമയത്ത് തന്നെ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചതായിരുന്നു ഈ മർമ്മം. അത് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13 യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞത് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ വെളിപ്പെടുത്തുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളാകുന്നു. അവ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയും ലോകത്തിൽ ഇന്നുള്ള സഭയുടെ അവസ്ഥയും വിശദീകരിക്കുന്നതാണ്. ദൈവവചനം ലോകമാകുന്ന വയലിൽ വിതച്ചിരിക്കുന്നു. എന്നാൽ ഒരു ശത്രു വന്ന് അതിനിടയിൽ കളയും വിതച്ചിരിക്കുന്നു. കളയും ഗോതമ്പും ഇന്ന് ഒരുപോലെ വളർന്നുകൊണ്ടിരിക്കുന്നു. ദൈവവചനവും അധർമ്മവും ഇന്ന് ഒരുമിച്ച് വളരുകയാണ്. ലോകം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. അല്ല, വേറൊരു ആശയത്തിൽ പറഞ്ഞാൽ ലോകം കൂടുതൽ നല്ലതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലോകചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം ദൈവവചനം അറിയിക്കപ്പെടുന്നത് ഈ കാലയളവിലാകുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. മിക്കവാറും ഇടങ്ങളിൽ എന്നത്തെക്കാളും ഏറെ ദൈവവചനത്തിന് വാതിൽ തുറന്നിരിക്കുകയാണ്. വചനം വളരുന്നു, ഗോതമ്പ് വളരുന്നു, എന്നാൽ കളയും കൂട്ടത്തിൽ വളരുന്നുണ്ട് എന്നോർക്കുക. അധർമ്മം കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ യുഗത്തിൽ സാത്താൻ സകല നിയന്ത്രണവും എടുത്ത് മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കുകയില്ല. സാത്താനെ അങ്ങനെ അങ്ങ് വളരുവാൻ സമ്മതിക്കുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അത് അത്യാപത്തായിരിക്കും. അപ്പോൾ അധർമ്മം ഭൂലോകം മുഴുവൻ പകരപ്പെടും. ഇന്നത്തെ അവസ്ഥ മോശമാണെന്ന് തോന്നുന്നവർ ഈ പറഞ്ഞ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കും. എപ്പോഴായിരിക്കും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റപ്പെടുന്നത്? അവൻ സഭയോടൊപ്പം എടുത്തു മാറ്റപ്പെടും. അപ്പോൾ മഹോപദ്രവകാലത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉണ്ടായിരിക്കയില്ലേ? ഉണ്ടായിരിക്കും. പെന്തക്കോസ്ത് നാളിന് മുൻപ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും അവൻ ഉണ്ടായിരുന്നു. പഴയ നിയമകാലത്ത് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സഭായുഗത്തിൽ അവൻ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ദൗത്യം ആയിരുന്നെന്നു മാത്രം. സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷവും പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ ഒരു ദൗത്യവുമായിട്ടായിരിക്കും ഇവിടെയുള്ളത്. താൻ നമ്മെ വീണ്ടെടുപ്പ് നാളിൽ കർത്താവിന്റെ മുൻപിൽ നിർത്തുകയും അവന് നൽകുകയും ചെയ്യുന്നതിനു വേണ്ടി ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിടുകയാണ്. അവൻ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നാം ഒരിക്കലും അത് സാധിച്ചെടുക്കുകയില്ല. നമ്മെക്കൊണ്ട് അതിന് കഴിവില്ല. നമ്മിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് എത്ര മഹത്തായ ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കണം. അവൻ നമ്മെ മുദ്രയിട്ട് സൂക്ഷിച്ച് കർത്താവിന് നൽകിയതിന് ശേഷം അവൻ വീണ്ടും ഭൂമിയിലേക്ക് വന്ന് തൻ്റെ മുൻകാല ദൗത്യം ഏൽക്കുമെന്നത്രേ ഞാൻ കരുതുന്നത്. എന്നാൽ അവൻ ദുഷ്ടതയെ തടുക്കുകയില്ല. പിശാച് തൻ്റെ ഇഷ്ടം പോലെ കുറെ നാൾ പ്രവർത്തിക്കുവാൻ അവൻ അനുവദിക്കും. പിശാചിന് അങ്ങനെ ലോകത്തിൻ്റെ അധികാരം ലഭിക്കുമ്പോൾ ഭൂമിയിലായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല സുഹൃത്തെ. ഇന്ന് ആയിരിക്കുന്നത് പോലെ മോശമായിരിക്കും അന്നും എന്നത്ര എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പിശാചിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ കഴിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തി, അന്തിക്രിസ്തു, അവനായിരിക്കും ലോക സ്വേച്ഛാധിപതി. ആർക്കും അവനെ തടയുവാൻ സാധ്യമല്ല. അതെ, ലോകത്തിലെ യാതൊരു ശക്തിക്കും ക്രിസ്തുവിന്റെ പ്രത്യക്ഷത മാത്രമേ അവനെ തടയുകയുള്ളൂ. ദൈവം തൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്നും വിടുവിച്ചതുവരെ അവർ അവിടെ നിസ്സഹായരും ആശയറ്റവരും ആയിരുന്നതുപോലെ കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വരുന്നതുവരെ വിശ്വാസികൾ പീഡനകാലത്ത് അന്തിക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിൽ നിസ്സഹായർ ആയിരിക്കും എന്ന് നാം ഓർക്കണം. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒഴുക്കി എന്ന് നാം വായിച്ചു. അതായത് ഇരുവായ്ത്തലയുള്ള ദൈവത്തിന്റെ വചനം കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട് അന്തിക്രിസ്തുവിനെ ഒടുക്കിക്കളയും. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവവചനമാകുന്നു അത്. ദൈവം ചെയ്യേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം സംസാരിക്കുക മാത്രമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. കർത്താവായ യേശുക്രിസ്തു ആകുന്നു ജീവനുള്ള ദൈവവചനം. ഇന്ന് നമുക്ക് ബൈബിളുണ്ട്, ആയത് എഴുതപ്പെട്ട ദൈവവചനമാകുന്നു. ജീവനുള്ള വചനത്തെക്കുറിച്ചുള്ളതാണ് എഴുതപ്പെട്ട വചനം. അത് ജീവിക്കുന്നതും ശക്തിയുള്ളതുമാകുന്നു. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവൻ ജീവനുള്ള ദൈവവചനമായിട്ടാണ് വരുന്നത്. തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും എന്ന് നാം വായിക്കുന്നു. അവൻ്റെ പ്രത്യക്ഷതയുടെ തിളക്കത്താൽ, പ്രഭാവം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എപ്പിഫാനിയ എന്നതത്രേ. അവൻ്റെ വരവിൻ്റെ ഉദയം എന്നാണ് അർത്ഥം. അവതാരം, ദൈവം മനുഷ്യനായി അവതരിക്കുക. കർത്താവായ യേശു ബേത്ലഹേമിലേക്ക് വന്നപ്പോൾ അത് അവൻ്റെ ഒന്നാമത്തെ ഉദയമായിരുന്നു. തീത്തോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് നാം വായിക്കുന്നു. ഉദയം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് അതത്രേ അവന്റെ കൃപയോടുകൂടിയ പ്രത്യക്ഷത. അവൻ വീണ്ടും വരുമ്പോൾ അത് വേറൊരു ഉദയമായിരിക്കും. അവൻ അവന്റെ സഭയെ ലോകത്തിൽ നിന്നും എടുത്തുകൊള്ളും. തുടർന്ന് അവൻ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വരും. അവൻ്റെ ആദ്യത്തെ വരവിന് ഒരു വിധത്തിൽ പറഞ്ഞാൽ 2 മുഖങ്ങൾ ഉണ്ടായിരുന്നു. അവനൊരു ചെറിയ കുട്ടിയായി ബേത്ലഹേമിലേക്ക് വന്നു. പിന്നീട് അവൻ 30 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിലേക്ക് ചെന്ന് അതിനെ വെടിപ്പാക്കിയപ്പോൾ വീണ്ടും തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. അവൻ്റെ 2-ാമത്തെ വരവിനും 2 മുഖങ്ങളുണ്ട്. അവൻ മധ്യാകാശത്തിൽ വന്ന് തൻ്റെ സഭയെ ചേർത്ത് കൊള്ളുന്നതാണ് ഒരു അനുഭവം. 2-ാമത്തെ മുഖം അവൻ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതാണ്. ആ സമയത്ത് എതിർ ക്രിസ്തുവിനെ അവന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ കർത്താവ് നശിപ്പിക്കും. അധർമ്മമൂർത്തി മഹോപദ്രവകാലത്തിൽ പ്രത്യക്ഷനാകുന്നതിനെ കുറിച്ചാണ് അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത്. 9-ാം വാക്യം ഞാൻ വായിക്കട്ടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇതത്രേ അന്തിക്രിസ്തു, സാത്താന്റെ ആൾ, പാപത്തിന്റെ മനുഷ്യൻ. അവൻ സാത്താന്റെ പ്രവർത്തന രീതിക്കനുസരണമായി വ്യാജമായി എല്ലാ ശക്തികളോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ശക്തി എന്നുള്ളതിനെ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് ഡുനാമിസ് എന്നാണ്. ഇതിന്റെ അർത്ഥം അലൗകികമായ ഉറവിടം ഉള്ള ഒരു ഭൗതിക ശാരീരിക ശക്തി എന്നത്രേ. അവൻ വലിയ രോഗശാന്തി വരുത്തുന്നവനും അത്ഭുത പ്രവർത്തകനുമായിരിക്കും. എനിക്ക് തോന്നുന്നത് അവന് വെള്ളത്തിന്മേൽ നടക്കുവാൻ കഴിയുമെന്നത്രേ. അവൻ കാറ്റിനെ നിയന്ത്രിച്ചെന്ന് വന്നേക്കാം. അതിനവന് കഴിവുണ്ടല്ലോ. ഒരിക്കൽ അവൻ കാറ്റടിപ്പിച്ച് ഇയ്യോബിന്റെ മക്കളെ മുഴുവൻ നശിപ്പിച്ചത് ഓർക്കുന്നില്ലേ? ഇന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് ആരെങ്കിലും എന്നോട് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഭയം തോന്നാറുണ്ട്. കാരണം അടുത്ത അത്ഭുത പ്രവർത്തകനായി ബൈബിളിൽ പ്രവചിച്ചിരിക്കുന്ന വ്യക്തി സാത്താന്റെ പ്രവർത്തന രീതിക്കനുസരണമായി പ്രവർത്തിച്ചു കൊണ്ടുവരുന്നവനായിരിക്കും. സാത്താൻ ഈ മനുഷ്യനെ ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ അത്ഭുത പ്രവർത്തകരെല്ലാം ദൈവത്തിങ്കൽ നിന്നും അല്ല എന്ന് തീർച്ചയാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ മനുഷ്യരിൽ നിന്നെടുത്ത് ക്രിസ്തുവിന്മേലാക്കി അവനിലുള്ള വിശ്വാസത്താൽ അവനോടൊപ്പം നാം നടക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. ദൈവദിനത്തിൽ നിന്നും വ്യതിചലിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മനുഷ്യരെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുമല്ല. അതിന്റെ പിൻപേ പോകുന്നത് വളരെ സൂക്ഷിക്കണം. അവിടെയും യേശുവിന്റെ നാമവും ദൈവവചനവും ഒക്കെ ഉപയോഗിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അതൊരിക്കലും ദൈവനാമ മഹത്വത്തിനായി തീരില്ല. അത് പരസ്യത്തെ ആശ്രയിച്ചിരിക്കും. അടയാളങ്ങൾ എന്നാൽ തെളിവ്, സൂചകം, അറിവിനെ ഹൃദ്യമായി തീരുക എന്ന ലക്ഷ്യമാണ് അതിനുള്ളത്, അംഗീകരിക്കുക എന്ന ആശയം. അന്നത്തെ കാലത്തെ ശാസ്ത്ര ലോകത്തിനും രാഷ്ട്രീയക്കാർക്കും മതങ്ങൾക്കും ഹൃദ്യമായി തോന്നത്തക്കവണ്ണമുള്ള അടയാളങ്ങൾ ഈ മനുഷ്യനുണ്ടായിരിക്കും. ഇന്നും ഈ പറഞ്ഞതുപോലുള്ള വിഡ്ഢിത്തരങ്ങളുടെ പിൻപെ പോകുവാൻ ആളുകൾ ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ആരോ എന്നോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ്. താങ്കൾ കരുതുന്നത് എന്താണ്? അതിന് എനിക്കുള്ള ഉത്തരം ഏതാണ്ട് ഇപ്രകാരമായിരിക്കും: എന്തിനെങ്കിലും വേണ്ടി നിൽക്കാത്തവൻ എല്ലാത്തിനും വേണ്ടി വീഴും എന്നാണ്. എന്തിനെങ്കിലും വേണ്ടി നിൽക്കാത്തവൻ എല്ലാത്തിനും വേണ്ടി വീഴും. ദൈവവചനത്തിൽ വേരൂന്നിയിട്ടില്ലാത്ത, ആഴത്തിൽ ഇറങ്ങിയിട്ടില്ലാത്തവരാകുന്നു ഈ പറയുന്ന അടയാളങ്ങൾക്കും അതിശയങ്ങൾക്കും പിൻപേ പോകുന്നത്. അങ്ങനെ പോകുന്നവർക്കാണ് ഏറ്റവും അധികം അബദ്ധങ്ങൾ സംഭവിച്ചു കാണുന്നതും. എന്റെ സ്വന്തം ജീവിതത്തിൽ ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ ദൈവവചനം പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ മുറുകെ പിടിച്ചിരുന്നത് പലതും അർത്ഥശൂന്യമാണെന്ന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. ദൈവവചനം അറിയാത്തവരെയാണ് പിശാച് വലയ്ക്കുന്നത്. കർത്താവിന്റെ അടുത്ത് അവൻ പരീക്ഷകളുമായി വന്നപ്പോൾ കർത്താവ് ദൈവവചനത്താൽ സാത്താനെ കൈകാര്യം ചെയ്തു. എന്തെങ്കിലുമൊക്കെ വിദ്യകൾ കാണിക്കുവാൻ വന്നവരൊക്കെ വലിയ ഭക്തരാണെന്നും അവരെ പോലെ ആയിത്തീരുന്നതാണ് ഭക്തി എന്നും കരുതി ഞാൻ വളരെ സ്വയസഹതാപത്തിൽ ആയിത്തീർന്നിട്ടുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം പഠിച്ചപ്പോൾ ഈ സംശയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടായി. അതേ സുഹൃത്തെ, ദൈവവചനമാണ് നമ്മുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുന്നത്. അധർമ്മമൂർത്തി സാത്താന്റെ പ്രവർത്തന രീതിക്കനുസരണമായി പ്രവർത്തിക്കുമ്പോൾ നാം എത്രമാത്രം സൂക്ഷിക്കണമെന്ന് ഓർക്കണം. ഒരിക്കലും ഇത് കളിയായി എടുക്കരുത്, ഒരു അനുരഞ്ജനത്തിനും തയ്യാറാകരുത്. അത്ഭുത പ്രവൃത്തികളോടും വഞ്ചനയോടും ഇത് കാഴ്ചക്കാരിൽ അതിൻ്റെതായ ഫലമുണ്ടാക്കും. ആ കാലത്ത് ലോകം മുഴുവനും ഉള്ള മനുഷ്യർ ഈ അധർമ്മമൂർത്തിയെക്കുറിച്ച് സംസാരിക്കും. എല്ലാവരും പറയും, ഹുഹ്, ഈ ഭരണാധികാരി ഏതായാലും ഒരു മഹാൻ തന്നെയാണ്, അവന് ചെയ്യുവാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. അവന്റെ കള്ളത്തരമായ അത്ഭുത പ്രവൃത്തികൾ കണ്ടു വീഴുന്നത് ആരാണ്? അതെ, സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർ, ദൈവവചനത്തെ അനുസരിക്കുവാൻ മനസ്സില്ലാത്തവർ. അടുത്ത വാക്യം നോക്കിക്കാട്ടെ: അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. നശിച്ചു പോകുന്നവർക്ക് അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും അവനിത് ചെയ്യുന്നത്. കാരണം അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ തന്നെ. സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം ചെന്നെത്തുവാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ സഭ തന്നെ ആയിരിക്കും അത് നേടുന്നത്. ഇന്ന് അത് എല്ലാ കോണുകളിലും മൂലകളിലും എത്തുന്നു. വ്യക്തികൾക്ക് ചെന്നെത്തുവാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെന്നെന്ന് പറഞ്ഞാലും സത്യത്തെ കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ നമുക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന അനേകരുണ്ടാകും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എന്ന് മറക്കരുത്. ദൈവകൃപയാൽ ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനും അവന്റെ സുവിശേഷം അംഗീകരിക്കുവാനുമുള്ള വലിയ സന്ദർഭം. ദൈവവചനത്തിൽ അടിയുറച്ച് നാം പോകുന്നില്ല എങ്കിൽ നാശയോഗ്യനായ സാത്താൻ നമ്മെ തെറ്റിക്കും. ഒരു ദൈവവൈതലിനെ വഴിതെറ്റിക്കുവാൻ അവൻ പരമാവധി ശ്രമിക്കും. ദൈവവചനത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. 11-ഉം 12-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ലോകം ഒരു കള്ളം വിശ്വസിക്കുവാൻ ദൈവം അനുവദിക്കുന്നു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്? അത് അനീതിയല്ലേ? ഒരിക്കലുമല്ല. അത് ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതുപോലെ തന്നെയുള്ള കാര്യമായിരുന്നു. ഫറവോൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കരയുകയായിരുന്നു. അവർ സ്വതന്ത്രരായി പോകുവാൻ വാഞ്ചിച്ച് കാത്തിരിക്കുകയല്ലായിരുന്നു. തൻ്റെ നല്ല ആഗ്രഹത്തിൽ നിന്നും ദൈവം അവരെ പിൻപോട്ട് പിടിക്കുകയായിരുന്നു. താങ്കൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ താങ്കൾ തികച്ചും തെറ്റായിട്ടാണ് ചിന്തിക്കുന്നത് കേട്ടോ. നല്ലവനായ ഫറവോന്റെ ഹൃദയം ദൈവം കഠിനമാക്കി, അവനെ കൊണ്ട് അരുതാത്തത് ചെയ്യിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഒരു കാരണത്താലും ഇസ്രായേൽ ജനം തന്റെ ദേശം വിട്ടുപോകുവാൻ ഫറവോൻ ആഗ്രഹിച്ചില്ല. ഈ അവസ്ഥയിൽ അവനൊരു തീരുമാനം എടുക്കുവാനും അവന്റെ നിലപാട് വ്യക്തമാക്കുവാനും ദൈവം അവനെ നിർബന്ധിച്ചു എന്ന് കാണുന്നു. അവന്റെ ഹൃദയത്തിൽ വാസ്തവത്തിൽ ഉള്ളത് വെളിപ്പെടുത്തുവാൻ തക്കതായ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം ഫറവോനെ നിർബന്ധിച്ചു. അവൻ ദൈവത്തെ കബളിപ്പിക്കുവാൻ അനുവദിച്ചില്ല. ഇന്ന് അനേകരും ഇങ്ങനെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അവർ ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കുകയില്ല. അവർ സുവിശേഷത്തെ ശ്രദ്ധിക്കുകയില്ല. അവർ അതിനോട് തുറന്ന അവസ്ഥ അല്ല, അടഞ്ഞിരിക്കുന്ന സ്ഥിതിയാകുന്നു. ദൈവം കൃപയോടെ തൻ്റെ വചനം അവർക്ക് നൽകുന്നു. എന്നാൽ അവർക്ക് അത് വേണ്ട. അവർ ദൈവവചനം കേട്ടതിന് ശേഷം അതിനെ അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞിട്ട് ദൈവം അവർക്ക് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. എന്തുകൊണ്ട്? കാരണം അവർ സത്യം കൈക്കൊള്ളുകയില്ല. അങ്ങനെ അവർ വ്യാജം വിശ്വസിക്കുവാൻ തുറന്ന മനസ്സോടെ ഇരിക്കുന്നു. സുവിശേഷം അറിഞ്ഞിട്ടും പള്ളിയിൽ അഥവാ ആരാധനയ്ക്ക് പോകാത്ത ആളുകളാണ് ഈ കൾട്ടുകളുടെയും പാഷാണ മതങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും പിൻപ് കൂടുതലും ഓടുന്നത്. അതുകൊണ്ടത്ര ഈ പാഷാണ മതക്കാർ ഞായറാഴ്ച രാവിലെ ഇറങ്ങി നടന്ന ആളുകളെ പിടിക്കുന്നത്. അവർക്കറിയാം ബലഹീനരായ ആളുകൾ ആരാധനയ്ക്ക് പോവുകയില്ല എന്ന്. ആരാധനയിൽ പോകത്തക്കവണ്ണം അവർ ദൈവവചനത്തിൽ തൽപരരല്ല. ഈ വഴി ഇങ്ങനെ തെറ്റിയ കൂട്ടങ്ങൾക്കറിയാം ഈ പറഞ്ഞ ആളുകളെ അവർക്ക് ലഭിക്കുമെന്ന്. കാരണം അവർ സത്യം അംഗീകരിക്കുന്നില്ല എങ്കിൽ വരുന്നതായ ഏതിനും അവർ തയ്യാറാണ്. എന്തും അംഗീകരിക്കുവാൻ മനസ്സാണ്. സത്യസുവിശേഷം ഒഴിച്ച് ഏത് മോശമായ കൂട്ടത്തെയും അവർക്ക് സ്വീകാര്യമാണ്. ബുദ്ധിമതികളെന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഏതാനും ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആശ്ചര്യമാണ്. അവർ സുവിശേഷം വ്യക്തമായി കേട്ടതിന് ശേഷവും അതിനെ തള്ളിക്കളഞ്ഞിട്ട് ഏറ്റവും മോശമായ പാഷാണ മതങ്ങളിലേക്ക് തിരിഞ്ഞു. ഒരാൾക്ക് ചിന്തിക്കാവുന്നതിലേക്കും മോശമായ കൾട്ട്. അവർ കർത്താവിലേക്കല്ല, ചില വ്യക്തികളിലേക്കാണ് തിരിയുന്നത്. ദൈവവചനം ശരിയായി പഠിപ്പിക്കാത്തവരിലേക്ക് തിരിയുന്നു. എന്തുകൊണ്ട്? കാരണം ദൈവം പറയുന്നത് അത് അങ്ങനെ ആയിരിക്കുമെന്നാണ്. ആളുകൾ സത്യത്തെ തള്ളിക്കളയുമ്പോൾ അവർ വ്യാജത്തെ വിശ്വസിക്കുവാൻ തുടങ്ങും. ദൈവം കോലാടുകളിൽ നിന്നും ചെമ്മരിയാടുകളെ വേർതിരിക്കുന്നു. അത് നിർവഹിക്കുവാനായി ദൈവം ഏറ്റവും നല്ല മാർഗം ഉപയോഗിക്കുന്നു. സത്യത്തിൻ്റെ സ്നേഹം കൈക്കൊള്ളുവാൻ മനുഷ്യന് സാധിക്കില്ല എങ്കിൽ ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. എന്താണ് ഈ വ്യാജം? എതിർ ക്രിസ്തുവിൻ്റെ വ്യാജം എന്തെന്നാൽ യേശുക്രിസ്തു കർത്താവല്ലെന്നും താനാകുന്നു എന്ന് കർത്താവ് അവകാശപ്പെടുന്നതല്ല താനെന്നുമുള്ളതത്രേ. മനസ്സിലായല്ലോ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ അവർ വാസ്തവത്തിൽ ആത്മീയരാകുന്നില്ല എന്ന് അവൻ ജനങ്ങളോട് പറയും. സഭയുടെ ഉൾപ്രാവണത്തിൽ വിശുദ്ധന്മാർ എടുക്കപ്പെട്ടതിന് അവന് ചില നല്ല വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, ഭൂമിയിൽ തന്നോടൊപ്പം ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിനായി ഇവിടെ തങ്ങിയതിന് അവൻ അന്നുള്ള ജനങ്ങളെ അഭിനന്ദിക്കും. ആളുകൾ അവനെ വിശ്വസിക്കുകയും അന്തിക്രിസ്തു സഹസ്രാബ്ദ വാഴ്ച അവർക്ക് നൽകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യും. തങ്ങൾ മഹോപദ്രവത്തിൽ പ്രവേശിക്കുകയാണെന്ന് അവർ ഒരിക്കലും അംഗീകരിക്കുകയില്ല. അതത്ര വ്യാജം. ആളുകൾ അത് വിശ്വസിക്കും. കാരണം സത്യമല്ല അവർ വിശ്വസിക്കുന്നത്. സത്യത്തെ തള്ളിക്കളഞ്ഞവരെ ദൈവം ന്യായം വിധിക്കുവാൻ പോവുകയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയട്ടെ. റേഡിയോയിലൂടെ നിങ്ങൾ ഈ കേൾക്കുന്ന ദൈവവചനം കേട്ടതിന് ശേഷം അല്ലെങ്കിൽ ബൈബിൾ വായിച്ചതിന് ശേഷം യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നുവെങ്കിൽ താങ്കൾ ചതിക്കുവാനോ വലിച്ചുകൊണ്ടുപോകുവാനോ വരുന്നത് എന്തിനോടും താങ്കൾ തുറന്ന മനസ്ഥിതി ആയിരിക്കും കാട്ടുന്നത്. ഏത് വ്യാജവും സത്യമായി താങ്കൾ വിശ്വസിക്കും. ഞാൻ ഒരിക്കലും സുവിശേഷം കേട്ടില്ല എന്ന് ദൈവസന്നിധിയിൽ ചെന്ന് പറയുവാൻ താങ്കൾക്ക് കഴിയില്ല. താങ്കൾ കർത്താവായി യേശുവിന് പുറംതിരിഞ്ഞെങ്കിൽ തീർച്ചയായും വ്യാജം വിശ്വസിക്കുവാൻ താങ്കൾ സ്വയം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് താങ്കളെ ന്യായവിധിയിൽ കൊണ്ടാക്കും. പൗലോസ് 2 കൊരിന്ത്യർ 2:15 വാക്യങ്ങളിൽ പറഞ്ഞത്, രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഇടയിൽ ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളം ആകുന്നു എന്നത്രേ. നശിച്ചു പോകുന്നവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള ഗന്ധം, രക്ഷിക്കപ്പെടുന്നവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യം. ഇത് പറയുക വഴി ഞാൻ താങ്കളെ വാസ്തവത്തിൽ ഒരു വെട്ടിലിടുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം താങ്കൾ സുവിശേഷം കേട്ടിട്ടില്ല എന്ന് പറയുവാൻ ഇനിയും കഴിയുകയില്ല. താങ്കൾ അത് കേട്ട് കഴിഞ്ഞു, അനേക പ്രാവശ്യം കേട്ട് കാണും. ഇനിയും താങ്കൾ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ ഞാൻ താങ്കൾക്ക് മരണത്തിലേക്കുള്ള ഗന്ധമാകുന്നു. താങ്കൾ യേശു കർത്താവിനെ താങ്കളുടെ സ്വന്തം രക്ഷകനായി കൈക്കൊള്ളുമെങ്കിൽ ഞാൻ താങ്കൾക്ക് ജീവനിലേക്കുള്ള സൗരഭ്യമാകുന്നു. താങ്കളുടെ അവസ്ഥ എന്താകുന്നു സുഹൃത്തെ? ഒരു നിമിഷം താങ്കൾ തന്നെ വിലയിരുത്തിക്കാട്ടെ. കേട്ട സത്യം അനുസരിക്കുവാനും അത് പിൻപറ്റുവാനും താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ.